ഉള്ള ചുരുക്ക സമയങ്ങളിൽ സക്കറിയാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഔട്ട്ലൈൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് സക്കറിയ, നിങ്ങൾ എല്ലാം വായിക്കാനൊന്നും നമുക്ക് സമയമില്ല. എങ്കിലും ആളുകൾ കമന്റേറ്റേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ഡിസ്കറേജ്ഡ് ആകുന്നുണ്ടെങ്കിൽ റീഡ് ദ ബുക്ക് ഓഫ് സക്കറിയ. ഡൗൺ ആകുന്നുണ്ടെങ്കിൽ സക്കറിയാവിന്റെ പുസ്തകം വായിക്കണമെന്നൊക്കെ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സക്കറിയാവിന്റെ പുസ്തകം എഴുതിയത് നമുക്കറിയാം, പേര് പോലെ തന്നെ സക്കറിയാവ്. ആ വാക്കിന്റെ അർത്ഥം ഗോഡ് റിമെമ്പേഴ്സ്, ദൈവം ഓർക്കുന്ന, വാഗ്ദാനങ്ങളെ ഓർക്കുന്നവനായ ഒരു ദൈവമാണ്. ശ്രദ്ധിച്ചിരിക്കണമേ. സക്കറിയ പുസ്തകം വായിച്ചിട്ടുള്ളവരുണ്ടോ ഇവിടെ? ഓക്കെ. അതിനകത്ത് 8 ദർശനങ്ങളുണ്ട്, 4 പ്രസംഗങ്ങളുണ്ട്. ഒരു അപ്പോക്കാലിപ്റ്റിക്കൽ ലെവലിൽ എഴുതിയ പുസ്തകമായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അതിനകത്തെ കുതിരയും ഏഫയൊക്കെ കാണുമ്പോൾ നമ്മൾ മടക്കി വെക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇരിക്കട്ടെ, നമുക്ക് ദൈവം നമ്മളെ കാലാകാലങ്ങളിൽ അത് പഠിപ്പിക്കും. പക്ഷെ നമ്മളോട് ഒരു സന്ദേശമുണ്ട്. സക്കറിയാവിന്റെ സന്ദേശം എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം. കാരണം ഞാൻ പറയാം, ദൈവത്തിന്റെ ജനം 70 വർഷം ബാബിലോണിൽ അടിമകളായിരുന്നു. തക്ക സമയത്ത് ദൈവം ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. 3 ബാച്ചാണ് വന്നത്. ആദ്യത്തെ ബാച്ചിൽ അനേക ആയിരങ്ങൾ തങ്ങളുടെ സ്വന്തം ഭൂമിയിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ മടങ്ങി വന്നപ്പോൾ അവർ കണ്ട കാര്യം നമുക്കറിയാം, 70 വർഷങ്ങളായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല, ശൂന്യമായി കിടക്കുക. അങ്ങനെ ആദ്യം ഉത്സാഹിച്ച ആള് നെഹെമ്യാവാണ്. നെഹെമ്യാവ് പറഞ്ഞു, ആദ്യം നമുക്ക് മതിൽ പണി. മതിലിന്റെ പണി ആരംഭിച്ചു, പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. മതിലിന്റെ പണി 52 ദിവസം കൊണ്ട് തീർന്നു. പിന്നെ ദൈവം എസ്ര എഴുന്നിപ്പിച്ചു. എസ്രയോട് പറഞ്ഞു, ഇത് മതിലും പണിതുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. റെസ്റ്റോറേഷൻ ഓഫ് വേർഡ്, വചനത്തിന്റെ റെസ്റ്റോറേഷൻ ദൈവജനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ കണ്ടെത്തി ആ വചനത്തിലേക്ക് അവർ മടങ്ങി വരുന്നതാണ് ഇസ്രായേലിന്റെ പുസ്തകം. പിന്നെ സാക്രിഫൈസസ്, യാഗങ്ങളുടെ ഒരു റെസ്റ്റോറേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ചിന്തിക്കാൻ. യാഗങ്ങളുടെ റെസ്റ്റോറേഷൻ ഉണ്ടായപ്പോൾ അവര് ഒരുമിച്ച് ദൈവത്തെ യാഗം കഴിച്ചു, മഹത്വപ്പെടുത്തി. പക്ഷെ ആരാധന യഥാസ്ഥാനപ്പെട്ടില്ല. നമുക്കറിയാം പഴയ നിയമമാണ്, പുതിയ നിയമത്തിൽ നമുക്കറിയാം പുതിയ കൽപ്പന, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അവിടെ പഴയ നിയമത്തിൽ ആലയമായതുകൊണ്ട് ആലയം പണിയാതെ അവർക്ക് നമസ്കരിക്കാനുള്ള വ്യവസ്ഥ ഇല്ലായിരുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു, BC 538-40 സമയങ്ങളിലാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പൊ ഇവരെല്ലാം കൂടെ കൂടെ മതിലുപണി കഴിഞ്ഞു. വേർഡ്, ന്യായപ്രമാണം പുസ്തകം കണ്ടെത്തി. എസ്ര അത് വായിക്കുന്നു, നന്ദി പറയുന്നു ദൈവത്തിന്. സാക്രിഫൈസസ്, കുറെ കാര്യങ്ങൾ അവസാനപ്പെട്ടെങ്കിലും ആലയത്തിന്റെ പണി പൂർത്തിയാകാതെ അവർക്കൊരു സന്തോഷമില്ല, കാരണം ദൈവത്തിന്റെ കൽപ്പന ഇതാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ആലയത്തിന്റെ പണി തുടങ്ങി. ശ്രദ്ധിച്ചോണേ, ഉഷാറായിട്ട് അങ്ങോട്ട് എല്ലാവരും കൂടെ കൂടെ ആലയം പണി സ്റ്റാർട്ട് ചെയ്തു. ആലയം പണി 2 വർഷം കഴിഞ്ഞപ്പം സമരിയക്കാരും പേർഷ്യക്കാരുടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പം ആലയം പണി മുടങ്ങി. നിങ്ങൾ ആലയം പണി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദൈവരാജ്യം, അല്ലാതെ നമ്മൾ സിമെന്റും കല്ലും കൊണ്ടുണ്ടാക്കുന്ന ആലയം ഒന്നും മനസ്സിലുണ്ടാകരുത്. അത് ആലയമല്ല, അതൊരു കെട്ടിടമാണ്. 2, നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 2, 70 വർഷം പ്രവാസത്തിൽ പോകുന്ന ജനമാ വന്നതിന് 2 വർഷം ശേഷം ആലയത്തിന്റെ പണി തുടങ്ങി. പ്രതികൂലം, പിശാചിനൊട്ടും ഇഷ്ടമില്ലല്ലോ ആരാധന യഥാസ്ഥാനപ്പെടുന്ന. പ്രിയമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്റെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ജീവിതത്തെ ഞാൻ ഇനി 10,000-ക്കണക്കിന് ആത്മാക്കളെ നേടുകയും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ശത്രുവായി പിശാചിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവന്റെ ജീവിതത്തിലെ ദൈവത്തോടുള്ള പേഴ്സണൽ വർഷിപ്പ് എങ്ങനെയും കളയണം. കാരണം ഒരുവന്റെ ജീവൻ ഇരിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവവുമായി ഹൃദയപൂർവ്വം ചേർന്നിരിക്കുന്നതാ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആരുടെയെങ്കിലും ജീവിതത്തിൽ ആരാധന മീൻസ് ട്രൂ വർഷിപ്പ് നഷ്ടമായെങ്കിൽ, ഈ സക്കറിയാവിന്റെ പുസ്തകത്തിലൂടെ ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പടിപടിയായി ദൈവം അത് മടക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആലയം പണി മുടങ്ങി. നിങ്ങൾക്കറിയാം എത്ര വർഷം മുടങ്ങിക്കിടന്നറിയാമോ? ഒന്നും രണ്ടു വർഷമല്ല, ശ്രദ്ധിക്കണമേ, 16 വർഷങ്ങൾ ആലയത്തിന്റെ പണി മുടങ്ങി. ചിന്തിച്ചു നോക്കി, ഫൗണ്ടേഷൻ ഇട്ടു, അങ്ങനെ തന്നെ ഫൗണ്ടേഷൻ കിടക്കുക. ഇവർ ഈ ഫൗണ്ടേഷന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഇവരുടെ ഹൃദയം തകരുക. ഫൗണ്ടേഷൻ ഇടുമ്പോൾ ജനിച്ച കൊച്ചിന് ഇപ്പൊ 16 വയസ്സായി. അവൻ ചോദിക്കാൻ തുടങ്ങിയാണ് എന്തോ ആലയം പണി നടക്കാത്ത. അങ്ങനെ ജനം ഫുള്ളും മനസ്സുകൊണ്ട് ഡൗൺ ആയപ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ച 3 പേരാണ്. ഒന്ന് ഹഗ്ഗായി. ഹഗ്ഗായി ഒരു പ്രായമുള്ള മനുഷ്യനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. 2, യൗവനക്കാരനായ സെക്കറിയാവ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു മർമ്മം, പ്രായമുള്ള ഹഗ്ഗായും യൗവനക്കാരനായ സെക്കറിയാവും എങ്ങനെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നുള്ളോ. നമ്മൾ പറഞ്ഞില്ലേ ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ഒരു ഗ്യാപ്പും ഇല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അങ്ങനെ സെക്കറിയാവ് ഒരു പ്രീസ്റ്റായിരുന്നു, അതേസമയം ഒരു പ്രവാചകനായിരുന്നു. മറ്റൊരാളായിരുന്നു സെറുബാബേൽ. സെറുബാബേലിനെയാണ് ആലയത്തിന്റെ പണി ഏൽപ്പിച്ചത്. വേറൊരാളായിരുന്നു മഹാപുരോഹിതനായ ജോശുവ. ഇത്ര നിങ്ങൾ ഓർത്താൽ മതി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹഗ്ഗായി പ്രവചിച്ചു. ഹഗ്ഗായി വാക്കൊക്കെ പറഞ്ഞു. കാരണം ഹഗ്ഗായി പറഞ്ഞു, നിങ്ങൾ ഈ ആലയം പണി നടക്കാത്ത കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ പുറകെ ഓടുന്നുണ്ടാ. ഹഗ്ഗായി ഒന്ന്, ഈ ജോലി 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 ജോലി, പിള്ളേരുടെ പഠിത്തം പിള്ളേരുടെ പഠിത്തം, ജോലി ജോലി എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട് ആലയം പണി നടക്കാത്ത. വഴക്കൊക്കെ പറഞ്ഞ് പിന്നെ ബലപ്പെടുത്തി ഹഗ്ഗായി ഒരു തരത്തിൽ തന്റെ ശുശ്രൂഷയൊക്കെ അവസാനിപ്പിച്ചപ്പോ പതുക്കെ നമ്മുടെ സെക്രിയാവ് എഴുന്നേറ്റ് ഇന്ന് പ്രസംഗം തുടങ്ങി. സെക്രിയാവ് യൗവനക്കാരനായിരുന്നു. നമ്മൾ സെക്രിയാവെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്ത എന്നറിയോ? എന്താ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പാർട്ടി ആരാന്നറിയോ? ആരാ? യോഹന്നാൻ സ്നാനന്റെ അച്ചായൻ. അല്ലല്ലല്ല, അത് വേറെ ആളാ. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് സെക്രിയാവ് പ്രവചിക്കുന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മുടെ എന്നെ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെ ഒരു അച്ചായൻ തന്നെ പറഞ്ഞ് താടിയൊക്കെ നീട്ടി പ്രിയ സഹോദരങ്ങളെ. അതൊന്നുമല്ല, വളരെ യൗവനക്കാരൻ ഉഷാറായിട്ട് അവൻ നിന്ന് പ്രീച്ച് ചെയ്യാൻ തുടങ്ങി. അവൻ പറഞ്ഞ് എന്തൊക്കെയാന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിക്കാം. അത് സെക്രിയാവിന്റെ പ്രവചനം 1 അധ്യായം അതിന്റെ 2 വാക്യം വായിക്കാം. വേഗത്തിൽ വായിച്ച നമുക്ക് പെട്ടെന്ന്.
നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു.
ആഹാ, ഫസ്റ്റ് മെസ്സേജ് തന്നെ യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട്. ഈ ഒരു പ്രവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അത്യന്തം എല്ലാവരും പറഞ്ഞിരിക്കുന്ന ദൈവം നിന്നെ പ്രസാദിച്ചിരിക്കുന്ന, പക്ഷെ ഇവൻ യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ഇനി വഴി എന്താണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ പടി എന്താണ് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. വായിച്ചാട്ടെ.
ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ യഹോവയുടെ അരുളപ്പാട്.
എപ്പോഴും പ്രവചന ശബ്ദം ഇതാ, എങ്കിലേക്ക് തിരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും. മറക്കരുതേ, എന്റെ അടുക്കലേക്ക് തിരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. റെസ്റ്റോറേഷന്റെ ആദ്യത്തെ പടിയാണ് സൗരങ്ങൾ. ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയാതെ നമ്മൾ അതിന് പകരമായിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവോചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് നാം ദൈവമുഖം അന്വേഷിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കണ്ടെത്തി രാവിലെ കേട്ട പോലെ അതിന് വേണ്ട പരിഹാരം വരുത്തുമ്പോഴാണ് ആദ്യത്തെ കല്ല് വെക്കുന്ന. ഞാൻ പറയും ആദ്യത്തെ കല്ല് എന്താണ്? റിപ്പന്റൻസ്, മാനസാന്തരം. എങ്കിലേക്ക് തിരിവി, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും. പ്രിയമുള്ളവരെ, താഴോട്ടൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കൻ നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരാരും അനുസരിച്ചില്ല, അവരാരും എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നിട്ട് 11 പറയാണ്. അതിനുശേഷം അവർക്കൊരു ഈ സെക്രിയാവ് ഒരു എൻകറേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിന്റെ പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. അതിന്റെ 13 വായിച്ചോട്ടെ. എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. ഓക്കെ, അടുത്ത വാക്യം പറയുകയാണ്. നീ പ്രസംഗിച്ചു പറയേണ്ടത് എന്തെന്നാൽ, ശ്രദ്ധിച്ചേ, എങ്ങനെ പറയണം? എല്ലാരും ഉണ്ടോ ഇവിടെ? അല്ലെ, എങ്ങനെ പറയണം? പ്രസംഗിച്ചു പറയേണ്ട എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ആരാ ആരാ എരിയുന്നേ? ദൈവം എരിയ, ദൈവത്തിന്റെ ഹൃദയം എരിഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുകയാണേ 16 യഹോവ ഇപ്രകാരം അള്ളിച്ച്, ഞാൻ കരുണയോടെ യെരൂശലേമിൽ തിരിഞ്ഞിരിക്കുന്നു, എന്റെ ആലയം അതിൽ പണി. യെരൂശലേമിൽ അളനൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ കണ്ടീഷൻ മനസ്സിലായി? ഏത് കണ്ടീഷൻ? എത്രാമത്തെ വർഷം പ്രസംഗിക്കുന്നേ? ആലയം പണി മുടങ്ങിയിട്ട് എത്ര വർഷമായി? 16 പറയുക. ഇപ്പൊ അതേ പണിയാൻ പോവാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനി സിയോനെ ആശ്വസിപ്പിക്കുകയും മരിച്ചലേമിനെ പിള്ളേരെ ഒരു സത്യം ദൈവനെ പഠിപ്പിച്ച് നമ്മൾ ഷെയർ ചെയ്യുക. ആ ട്രൂത്ത് നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞാൽ, എന്റെ ഉള്ളിൽ പതിഞ്ഞാൽ, നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ ഫ്രീ ആവുകയും ദൈവരാജ്യത്തിൽ നമ്മൾ ചിന്തിക്കാനും തുടങ്ങും. ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ? നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെ? അപ്പന്മാർ പറയല്ലേ, ഞാനേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ കാര്യം എന്താവും അല്ലെ? അമ്മമാര് പറയല്ലേ, ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എന്താവും? വ്യക്തിപരമായിട്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുടെ നമ്പർ ഞാൻ പറയാൻ പോവാം. ദ നമ്പർ ഓഫ് തോട്ട്സ് ഗോഡ് ഹാസ് ഫോർ യു. ദൈവത്തിന് ഒരു ചർച്ച എന്നല്ല, ആസ് എ പേഴ്സൺ. രണ്ടു വാക്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങൾ 40-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. ബൈബിൾ എല്ലാവരും തുറന്ന് വായിച്ചാട്ടെ, ഇവിടെ സ്ക്രീനിലുണ്ടെങ്കിലും. Psalms 40:5 എന്നെ ഭയങ്കരമായി വിടിവെച്ചൊരു വചനം അത്രയത്. എന്ത് വിഷയങ്ങളുടെ മധ്യത്തിൽ, ആത്മീകമോ ഭൗതികമോ ശാരീരികമോ എന്തുമായിക്കോട്ടെ, ആത്മീകമായിക്കോട്ടെ, സങ്കീർത്തനങ്ങൾ 40:5.
എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകും.
ഒരു മിനിറ്റ്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ, അതിന്റെ നമ്പർ എന്ന് പറഞ്ഞു. ദൈവമേ, ദൈവം തമ്പുരാനെ, പിതുപുത്ര പരിശുദ്ധാത്മാവായ കർത്താവേ, നിനക്ക് നിങ്ങളുടെ പേര് പറ പറയാം. ഇപ്പൊ സൂര്യന്റെ പേര് വേണം പറയാൻ. അങ്ങനെ വേണം ബൈബിള് വായിക്കാൻ. കർത്താവേ, നിനക്ക് എന്നെ കുറിച്ചുള്ള ചിന്തകൾ എത്രയാകുന്നു? വളരെ എന്ന് പറഞ്ഞാൽ എത്രയാ? നിന്നോട് സദൃശൻ ആരുമില്ല. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്താണ്, പക്ഷെ ഒരു പ്രോബ്ലം എന്നറിയോ? ഒന്ന് വായിച്ചേ.
എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ആയുസിൽ എണ്ണിയാലും തീരാത്ത പോലെ അധികമാകും. നിങ്ങൾ വിശ്വസിക്കുകയോ? വാക്യം ആരാ ചിന്തിക്കുന്നത്? ദൈവം ആരാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തകൾ, ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. 139-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്. 139-ാം സങ്കീർത്തനത്തില് ഞാൻ ഇനി നിന്റെ അടുക്കൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാക്യം പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണ്. 139:17 തൊട്ട്.
ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായ.
ഓക്കെ, നിന്റെ വിചാരങ്ങൾ എനിക്ക് ഘനമായതാണ്, നമ്മൾ സമ്മതിക്കുന്നു. അടുത്തത്,
അവയുടെ അകത്തുകയും എത്ര വലിയത്.
ഹൗ പ്രഷ്യസ് ഓൾസോ ആർ ദൈ തോട്ട്സ് അൺടു മീ. നിങ്ങൾ ശ്രദ്ധിക്കണം ഇംഗ്ലീഷിൽ. ഓ ഗോഡ്, ഹൗ ഗ്രേറ്റ് ഈസ് ദ സമുദ്രം എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ചിന്തകളുടെ നമ്പർ ആണ് പറയാൻ പോകുന്നത്. അത് എന്താണെന്ന് പറയുന്നുണ്ട്.
അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം.
കമ്പാരിസൺ നോക്കണം. അവയെ എണ്ണിയേക്കാ എന്താണ്? അവയെ എണ്ണിയാൽ, ഈ നിങ്ങൾ ഇനി നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ കടൽ തീരത്തൊക്കെ ഉള്ളത് ജസ്റ്റ് പോയിട്ട് ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരാം. ഓക്കെ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളുടെ നമ്പർ എടുക്കണമെങ്കിൽ നിങ്ങൾ രാവിലെ തൊട്ട് അറ്റ്ലീസ്റ്റ് പോട്ടെ, ലോകത്തുള്ള മണലെല്ലാം പോട്ടെ, ആ ഒരു ബീച്ചിൽ കിടക്കുന്ന മണലിന്റെ നമ്പർ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാവും. ഓക്കെ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചു, ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ലെ, ഇത്ര സ്ക്വയർ ഏരിയ. പ്രിയമുള്ളവരെ, അവയെണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ ഇനി ഞാൻ നിന്റെ അടുക്കിലിരിക്കുക, കാരണം നിനക്ക് എന്നെ കുറിച്ച് ഇൻഫിനിറ്റായി ചിന്തകളുള്ളവന. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുപേരെന്തിനാ ഒന്നിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നത്? ദൈവം ചിന്തിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ, നമ്മുടെ ചിന്തകൾ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ചിന്തകൾ കടലിലെ മണൽത്തരിയെക്കാട്ടിലും അധികമായതുകൊണ്ട് ലീവ് ടു ഗോഡ്, ദൈവത്തിന് കൊടുക്കുക. എന്നിട്ട് ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന, അതാണ് ഇവിടെ സഹോദരന്മാർ നിരന്തരമായി സംസാരിക്കുന്നത്, ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ചിന്തകൾ. കർത്താവേ, ഞാനൊരു പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തയുണ്ട്, ഇച്ചിരി വിഷമമുണ്ട്, ഇച്ചിരി സന്തോഷമുണ്ട്. 20-ാമത്തെ വർഷമാണ് ഞാൻ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത്. 20th ഇയർ. ഫോർ ദ പാസ്റ്റ് 20 ഇയേഴ്സ് ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എവിടെയായി? ഇപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ചുകൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര അധികമായവ, അവ കടലിലെ മണൽത്തരിയെക്കാളും അധികം, എണ്ണിക്കൂടാതെ വണ്ണം അത് അധികമാകുന്നു. അവയെ ഞാൻ എണ്ണി എന്റെ സഹോദരങ്ങൾ പ്രസ്താവിക്കുമായിരുന്നു, പക്ഷേ എണ്ണിക്കൂടാതെ വണ്ണം അത് അധികമാകുന്നു. നമ്മൾ ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ, എത്ര പേര് ഈ വാക്യം വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ചിന്തകൾ എന്റെ ചിന്തകളെക്കാൾ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴുള്ളൊരു ഭാരങ്ങൾ മാറുന്ന അവിടെയാ. വിടുതൽ വരുമ്പോഴല്ല ഭാരങ്ങൾ മാറുന്നത്, ദൈവവചനത്തിൽ നിന്ന് ദൈവം നമുക്ക് ഉൾക്കാഴ്ചകൾ തരുമ്പോഴാണ് നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോകുന്നത്. സെക്രിയാവിലേക്ക് മടങ്ങി വരാം. ഒന്നാം അധ്യായത്തിൽ ദൈവം അവരെ ആശ്വസിപ്പിക്കുക. ഒന്നാം അധ്യായത്തിന്റെ നക്ഷൽ ഇതാണ്, ഒന്ന് റിപ്പന്റൻസ്, റിപ്പന്റൻസ് മാനസാന്തരപ്പെടുക. രണ്ട്, മാനസാന്തരപ്പെടുന്നവർക്ക് ദൈവം എപ്പോഴും കൊടുക്കുന്ന ഒരു വാക്കാണ് ആശ്വാസം. കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും, യഹോവ ഇനി സിയോനെ പണിയുകയും യെരുശലേമിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. രണ്ടാമത്തെ അധ്യായത്തില് ഫസ്റ്റ് ചാപ്റ്ററിൽ ദ റിപ്പന്റൻസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ കംഫർട്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആശ്വാസം. രണ്ടാമത്തെ അധ്യായത്തിൽ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, ദൈവം തന്റെ ജനത്തെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് അതിന്റെ നാലാമത്തെ വാക്യം വായിച്ചട്ടെ. കാരണം പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് ജനം ആലയം പണിയുന്നത്. 2:4,
നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച്.
ഈ ബാല്യക്കാരനാരാ? ഈ ബാല്യക്കാരനാരാ? ഈ പ്രവാചകനാ, സക്കരിയാവാണ്. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ചിട്ട് കാര്യം പറയണം. യെരുശലേം മതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയണം. അടുത്ത വചനം,
എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും.
ഞാൻ അതിനു ചുറ്റും എന്തായിരിക്കും? മതിലായിരിക്കും എന്നല്ലേ, എന്താ എന്താണ് തീമതില്? നിങ്ങൾ തീമതില് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇലക്ട്രിക്കൽ ഫെൻസ് കണ്ടിട്ടുണ്ട് അല്ലേ. നമുക്കിപ്പം ഉദാഹരണം, ഇപ്പം ഈ തലമുറയുടെ അതേ പറയാൻ പറ്റും, ഇലക്ട്രിക്കൽ അല്ലേ. നമ്മൾ അവിടെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഫെൻസ് സൂക്ഷിച്ചോണം. അത് ചെന്ന് തൊട്ട് നോക്കിയേ, അറിയും. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. അടുത്ത എന്താണെന്ന് അറിയോ? ഞാൻ അതിന്റെ നടുവിൽ. ദൈവം എന്റെ വീട്ടിൽ തീമതിലാണെന്ന് എങ്ങനെ അറിയുന്നേ? ദൈവം ഈ സഭയ തീമതിലാണോ എങ്ങനെ അറിയുന്നേ? മഹത്വം ആർക്കാൻ നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരാൾ പ്രസംഗിച്ച പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ദൈവത്തിനാണ് മഹത്വമെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ദൈവം തീമതിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിൽ ദൈവത്തിനാണ് മഹത്വമെങ്കിൽ ദൈവം നമുക്ക് ചുറ്റും തീമതിലായിരിക്കും. ഞാൻ വേഗത്തിൽ വാക്യങ്ങൾ കാണിച്ച് താഴോട്ട് പോകാം. അതിന്റെ 8-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വാക്യം,
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചു.
മഹത്വത്തിനായിട്ട് അയച്ചിരിക്കുകയാണ്. സമരിയക്കാരും പേർഷ്യക്കാരും ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളെ തൊടുന്നവൻ അവന്റെ. ഈ വാക്യം വായിച്ചിട്ടുണ്ടോ? നമ്മൾ പാടാ, യു ആർ ദ ആപ്പിൾ ഓഫ് മൈ ഐ അല്ലേ. നിങ്ങളെ തൊടുന്നവൻ അവന്റെ അവന്റെ കണ്ണിന്റെ അല്ലെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്ന ആരുടെ? ആരുടെ? ദൈവത്തിന്റെ. ടേക്ക് ടൈം, ചിന്തിച്ചു വേണം പോവാൻ. ദൈവത്തിന്റെ കണ്ണിട്ട് പോയി ഒരുത്തൻ ഒരു കുത്തു വെച്ചുകൊടുത്ത അങ്ങനെ. നിങ്ങളെ തൊടുന്നവൻ, സക്കരി അവരെ ബലപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. അടുത്ത വചനം വായിച്ചാട്ടെ, 10-ാമത്തെ വാക്യം, സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യ വസിക്കും, അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. 13-ാം വാക്യം, യഹോവയുടെ മുമ്പിൽ 2:13, സക്കരിയ 2:13, യഹോവയുടെ മുമ്പിൽ സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ സാധിക്കോ? ഞങ്ങൾ ഇന്ന് പകൽ ചോദിക്കുക, ചോദ്യം ചെയ്താ രാവിലെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു, ഞങ്ങൾ ഒറ്റ ചോദ്യം, യഹോവയുടെ മുമ്പിൽ അല്പസമയം മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? ഒരു കാര്യം നിങ്ങളോട് പറയാം, ദൈവത്തിന് മുന്നിൽ മിണ്ടാതിരുന്നാൽ ദൈവം സംസാരിച്ചു തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുമ്പിൽ ബൈബിൾ പറഞ്ഞു, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്, മിണ്ടാതിരുന്ന് ഞാൻ നിന്റെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവി. കർത്താവ് നിങ്ങൾക്ക് കഷ്ടതരെ അപ്പോ ക്ലേശത്തിന് ജലവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ട വലത്തോട്ട് തിരിയുമ്പോൾ നിന്റെ, അതിനു മുമ്പ് പറഞ്ഞു, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. നീ ഇടത്തോട്ട വലത്തോട്ട് തിരിയുമ്പോൾ നീ ഒരു ശബ്ദം കേൾക്കും പിമ്പിൽ നിന്ന്, ഇതാണ് വഴി, ഇതിലെ പോവുക. ആശയ എസ് എപ്രണം 30:21. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, ബൈബിൾ ഒന്നാമത് നമ്മെ സക്രിയാവിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഫസ്റ്റ് പീസ് റിപ്പന്റൻസ്. രണ്ടാമതായി റിപ്പന്റ് എന്ന ജനത്തെ ദൈവം ആശ്വസിപ്പിക്കും, അവരെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. കാരണം ദൈവത്തിന്റെ ഒരു നീതിയാണ് ചില കാര്യങ്ങൾ. ദൈവം പ്രോസിക്യൂഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ജനറലി ടോക്കിംഗ് ഇൻ എ ജനറൽ സെൻസ്, ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തുടർന്നു. ഇനി 3-ാമത്തെ അധ്യായത്തിന്റെ പ്രോബ്ലം, ജോഷുവ വേണം. ഈ ജോഷുവ മഹാപുരോഹിതന, ഈ പഴയ നിമിത്തിലെ മറ്റേ മോശയുടെ കൂടെ വന്ന ജോഷുവ അല്ല, ഇത് മഹാപുരോഹിതനെ ജോഷുവ. അപ്പം കാര്യങ്ങൾ നടന്ന ആലയത്തിന്റെ പണിയൊക്കെ ഏകദേശം മുമ്പോട്ടായപ്പോൾ വേറൊരു പ്രോബ്ലം ഉണ്ടായി. ഇവിടെ പ്രോബ്ലം ആരാന്നറിയോ? മുമ്പ് വേർഷക്കാരായിരുന്നു, സമരിയക്കാരായിരുന്നു, ഇപ്പൊ ആരാന്നറിയോ? പിശാജ്. പിശാജ് സക്രിയ ഒരു കാര്യം കണ്ടു. അതായത് കണ്ട കാര്യം ഇതാണ്, 3:1, യഹോവയുടെ ദൂതന്റെ മുമ്പിൽ യോശുവ നിൽക്കുന്നതും സാത്താൻ അവന്റെ വലതുഭാഗത്ത് കുറ്റം ചുമത്താൻ എന്ത് ചെയ്യുക, കുറ്റം ചുമത്താൻ നിൽക്കുന്നതും കണ്ടു. അപ്പോഴത്തേന് രണ്ടാമത്തെ വാക്യം വായിച്ചാൽ, രണ്ടാമത്തെ വാക്യം നമ്മൾ ഈ വാക്യങ്ങൾ ബലപ്പെടുത്തിട്ട് രണ്ടിന്റെ മൂന്നിന്റെ രണ്ട്,
യഹോവ സാത്താനോട് സാത്താനെ യഹോവ നിന്നെ ഭർസിക്കുന്നു.
നമ്മൾ ഭർസിക്കുന്നതല്ല, യഹോവ നിന്നെ ഭർസിക്കുന്നു. യെരുശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലേ. പ്രോബ്ലം എന്നറിയാം, വേഗത്തിൽ കടന്നുപോവാ. ഇവന്റെ ഉടുപ്പെല്ലാം കണ്ട് ഇച്ചിരി അഴുക്കിരുന്നു. അപ്പോഴത്തേന് സാത്താൻ ഇതുമായിട്ട് വന്നിരിക്കുക. സാത്താൻ ഇതുമായിട്ട് വന്നിട്ട് പറഞ്ഞു, കണ്ടോ സാത്താൻ എവിടെ നിൽക്കുന്നറിയോ, ഇവന്റെ വലതുഭാഗത്താണ് നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നത്? സ്വർഗത്തിൽ. അപ്പം വലതുഭാഗത്തുണ്ട് പറഞ്ഞു, കണ്ടോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുറ്റം ചുമന്നു. അപവാദി, അപവാദി എന്നാണ് അവന്റെ പേര്. ഈ അപവാദി കുറ്റം ചുമത്തിയ സമയത്തേക്ക് കർത്താവ് അങ്ങോട്ട് എന്ത് ചെയ്തു? എഴുന്നേറ്റെന്ന് പറഞ്ഞു, സാത്താനെ വേറെ ആരുമല്ല, സെരുബ്ബാബേലല്ല, ഞാൻ നിന്നെ ഭരിക്കുക. കാരണം ഇവനെ ഞാൻ വലിച്ചെടുത്തത് എവിടെ നിന്നറിയോ? തീക്കകത്തുന്ന വലി. നിനക്ക് ആ സ്റ്റോറി അറിയാവോ? തീക്കകത്തുന്ന വലിച്ചെടുത്ത, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലേ എന്ന് പറഞ്ഞു ആര്യ ഒരു കാര്യം പറഞ്ഞു. എന്നാലേ ആ ഉടുപ്പേലെ ഇച്ചിരി തൂത്തെ അല്ലെ, ഇച്ചിരി ഒന്ന് കഴുകാനല്ല പറഞ്ഞെ. അവനോട് പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നീക്കിക്കളഞ്ഞ് അവനെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിപ്പിന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അവന്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെക്കാൻ പറഞ്ഞു. മുടി വെക്കാൻ പറഞ്ഞിട്ട് അവനോട് പറയുകയാണ്, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും നീ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്താൽ എന്റെ മുമ്പിൽ ഞാൻ നിനക്ക് ആഗമനം അനുവദിക്കും. എന്റെ വഴികളിൽ നീ നടക്കുക. അതിന്റെ ദൈവം നമ്മോട് ക്ഷമിച്ചു എന്നുള്ളൊരു കാര്യം മൂന്നിന്റെ നാല് എന്ന് വായിച്ചോട്ടെ. മൂന്നിന്റെ നാല്. അപവാദി ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോഴായിരിക്കും അപവാദി പറയുക, നിങ്ങളോ അല്ല ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അപ്പൊ അപവാദി ചോദിക്കും, നിങ്ങളാണോ പ്രാർത്ഥിക്കാൻ പോകുന്നത്? അല്ലെ ഒരു ഭൂതം ബാധിച്ച ഒരാൾ നിങ്ങൾ നേരെ വരിക, ആ സമയത്തേക്ക് അപവാദി നേരെ വന്ന് ചോദിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഭൂതം നിന്നെ തിരിച്ചടിക്കാൻ സാധ്യമുണ്ടെന്നൊക്കെ പിശാചി പഠിപ്പിക്കുമ്പം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നീക്കിക്കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നോട് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വചനം ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവോട് പറയുന്ന വചനം ഇതാ. നാം ഒരു ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. കോൺഫിഡൻസ് ഇത്രയേ ഉള്ളൂ, എന്നെ വിളിച്ചത് സർവശക്തനായ ദൈവം അത്രേ. ഹല്ലേലൂയ. എന്നെ വിളിച്ചത് ദൈവം അത്രേ. രണ്ട്, എവിടെ നിന്ന് വലിച്ചെടുത്തെന്നറിയോ? ഞാൻ തീയിലായിരുന്നു. എത്ര പേരോട് പറയും ഞാൻ തീക്കകത്ത് കിടക്കുമായിരുന്നു? ഓക്കെ, ചില കൈകൾ മാത്രമേ പൊങ്ങുന്നുള്ളൂ. ഞാൻ തീയിലായിരുന്നു, സർവശക്തനായ ദൈവം തീയിലെന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയായി എനിക്കൊരു ഉത്സവ വസ്ത്രം തന്ന കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. സ്തോത്രം. എത്ര പേർക്ക് ആ സ്തുതി ഉണ്ട് പ്രിയമുള്ളവരെ? എത്ര പേർക്ക് ആ സ്തുതി ഉണ്ട്? ഞാൻ ചർച്ച പറഞ്ഞൊരു കാര്യമല്ല, ഇവിടെ ഒരു പാട്ട് പാടരുത്. ഏതെന്നറിയോ? ഇനി അങ്ങനായിട്ട് പാടിയാ മതി. പെരുവെള്ളത്തിൻ പിന്നെ, കാരണം താഴെ കൂടെ ഒത്തിരി മലയാളം അറിയാവുന്നവർ പോകുന്നുണ്ട്. അപ്പം ഇവിടുത്തെ പാട്ട് താഴെ ബൈക്ക്, ഞങ്ങൾ ചാലകളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ചില സമയത്ത് ബൈക്ക് പാർക്ക് ചെയ്യാൻ വരുമ്പോഴും നമ്മൾ, ഞാൻ വിചാരിച്ച ആരാധന കഴിഞ്ഞ ആളുകൾ പോയിക്കണം, പക്ഷെ ഇവിടെ ആരാധന നടക്കുക. നമ്മൾ പാടുന്നില്ല മതി, ഇതിനകത്തോന്നുണ്ട് പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ, അങ്ങനല്ല. പെരുവെള്ളത്തിൻ ഈരച്ചിൽ, പെരുവെള്ളത്തിന്റെ ഇരച്ചിലേ, നിങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ കാണുന്നവർക്കറിയാം. പിന്നെ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയായിരിക്കണം. മണവാട്ടി സഭയെ കർത്താവിനെ സ്തുതിക്കുന്നത്, അതിനെപ്പോഴും ഉഷാറുണ്ടായിരിക്കണം. വിശ്വസിക്കുന്നവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഉത്സവ വസ്ത്രം ധരിച്ചവന് ഇറ്റ്സ് എ സെലിബ്രേഷൻ. അവൻ ഉത്സവ പറമ്പില് അവൻ തുള്ളിച്ചാടുന്ന പോലെ അവൻ ഉത്സവ വസ്ത്രം ധരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിനെ സ്തുതിക്കുക. അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ ഞാൻ പറയുമ്പം പറയണ്ട, സഹോദരങ്ങൾ ദൈവജനം പറയുമ്പം ഒരു ഹല്ലേലൂയ പറഞ്ഞാല് സ്വർഗം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. കാരണം സ്വർഗത്തിൽ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രങ്ങളുണ്ട്, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. കാരണം എന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി എന്നെ യഹോവ എനിക്ക് വേണ്ടി സൈഡിൽ നിന്ന് സാത്താനെ വത്സിച്ച് ഉത്സവസ്ത്രം മാറ്റി വെച്ചിട്ട് മുഷിഞ്ഞ വസ്ത്രം മാറ്റി വെച്ചിട്ട് ഉത്സവസ്ത്രം തന്നിച്ച് എക്സ്ട്രാ ഒരു കിരീടം കൂടെ തന്ന് എന്റെ വഴികളിൽ നടക്കാൻ ദൈവം പറഞ്ഞെങ്കിൽ നാം എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിനക്ക് മഹത്വം. നീ എനിക്ക് തന്ന ഉത്സവ വസ്ത്രത്തിനായി സ്തോത്രം. നീ എനിക്ക് തന്ന സർവായുർവർഗത്തിനായി സ്തോത്രം. നീ എനിക്ക് തന്ന ദൈവദിനമെന്ന ആത്മാവിന്റെ വാളിനായി സ്തോത്രം. നീ എനിക്ക് തന്ന ചെരുപ്പിനായി സ്തോത്രം. ഇങ്ങനെ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം മറ്റെവിടെയല്ല ഉള്ളത്, നീതിമാന്റെ കൂടാരങ്ങളിലാണ് ഉള്ളത്. പ്രൈസ് ദ ലോർഡ്. ബാക്കിയെല്ലായിടത്തും മുറവിളിയുടെയും ശാപത്തിന്റെയും വഴക്കടിയുടെയും ശബ്ദമാകുമ്പോൾ നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട്. അത് ദൈവമക്കളെ നിങ്ങളുടെ ഭവനത്തിലെ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും കോട്ടേജ് മീറ്റിംഗിലും പെരുവെള്ളത്തിന്റെ ഇരിച്ചിലു പോലെ നാം ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലൊരു കാര്യമുണ്ട്, സ്വർഗത്തിലെ സ്തുതി യോഹന്നാൻ കേട്ടത് പെരുവെള്ളത്തിന്റെ ഇരിച്ചിലു പോലെ തന്നെയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഒന്നാമത് ദൈവം പറഞ്ഞു, ദ റെസ്റ്റോറേഷൻ, റിപ്പന്റൻസ്. മടങ്ങി വന്നവനെ ദൈവം ആശ്വസിപ്പിച്ചു, അവനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. അവനോട് പറഞ്ഞു, നിന്നെ തുടരണമെങ്കിൽ എന്റെ അനുവാദം വേണം, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. മൂന്നാമത് പറഞ്ഞു, മുഷിഞ്ഞ വസ്ത്രമാണോ? സാത്താനുമായിട്ടുള്ള ഇടപാടാകട്ടോ, മനുഷ്യനകത്ത് വരുന്നില്ല. അവനെ ഉത്സവസ്ത്രം തരും. പിന്നെ നാലാമത്തെ അധ്യായം സെറുബാബേലിനോടാ. സെറുബാബേലിന്റെ ഒരു പ്രോബ്ലം എന്നറിയാം, സെറുബാബേലിന് എനിക്ക് അവന്റെ ഏജിനെ കുറിച്ച് അറിയത്തില്ല. ഈ ഇതിനകത്ത് രസമുള്ള കാര്യം, സെറുബാബേലിന്റെ കയ്യിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തൂക്കുകട്ട. തൂക്കട്ട എന്ന് പറഞ്ഞാൽ അറിയോ ഇന്നത്തെ പുതിയ ഇംഗ്ലീഷ് എന്നാ പ്ലംലൈനോ എന്താ ജോസങ്ങളെ? അപ്പ അത് ഈ തൂക്കട എന്ന് പറഞ്ഞ സാധനം, അത് ഈ ലെവൽ പിടിക്കുന്ന ഒരു സാധനം. ഇതുമായിട്ട് ഇവൻ നടക്കുക കുറെ നാളായി, ഇവൻ ഈ തൂക്കത്തെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പൊ ആളുകൾ ഇവന്റെ തൂക്കത്തെ കാണുമ്പോൾ ഇവനെ, കാരണം ഇവനെ ഇൻചാർജ്, ആലയം പണിയുടെ ഇൻചാർജ് ഇവനാ, ആളുകൾ ഇവന്റെ തൂക്കത്തെ കാണുമ്പോൾ ഒരു ചിരിയ. 10-16 വർഷമായി തൂക്കത്തായിട്ട് നടക്കുക. വെല്ലം നടക്കുന്നുണ്ടോ? ആളുകൾ ചോദിക്കുന്നു, വെല്ലം നടക്കുന്നുണ്ടോ? അപ്പം ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ സെക്രട്ടറിയോട് ശരി പറഞ്ഞു, ഇവന്റെ ഫ്രണ്ട്, ഇവരൊക്കെ ഫ്രണ്ട്സ് ആട്ടോ, സെറുബാബേലിൽ ചെന്ന് പറ ഒരു കാര്യം പറ എന്താണെന്നറിയോ? പറയേണ്ട കാര്യം ഇതാ, സൈന്യത്താലും അല്ല ശക്തിയാലും അല്ല, വാക്യം പൂർത്തീകരിച്ചാട്ടെ, എന്റെ ആത്മാവിനാൽ അത്രയെന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതിന്റെ താഴോട്ട് പറയുകയാണ് എന്റെ 7-ാമത്തെ വാക്യം വായിച്ച്, സെറുബാബേലിന്റെ മുമ്പുള്ള മഹാപർവ്വതമെന്നി നീ ആര്? നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും മഹാപർവ്വതം ഉണ്ടോ? ഒരുപക്ഷെ ഒരു പീപ്പിൾ ഗ്രൂപ്പ് ആയിരിക്കാം, നമ്മൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടാത്തവനായിരിക്കാം. നമ്മള് എത്ര പറഞ്ഞിട്ടും പർവ്വതം, നമ്മൾ പറയോ സുവിശേഷം പറഞ്ഞിട്ട് ഒരു പർവ്വതം പോലെ നിൽക്കുന്നല്ലോ, ഒരു മാറ്റവും ഇല്ലല്ലോ, അല്ലെ? അല്ലെ, പർവ്വതം പോലെ. എന്തേലും ആയിക്കോട്ടെ, സെറുബാബേലിന് മുമ്പുള്ള മഹാപർവ്വതമേ നീ ആരാ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ എങ്ങനെ എന്ത് കയറ്റും? ആണിക്കല്ല്. ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കല്ലുണ്ട് മെയിനായിട്ട്. ഒന്ന് മൂലക്കല്ല്, കോർണർ സ്റ്റോൺ, അത് ആദ്യം ഇടുന്നേ. ഞാൻ ചോദിക്കട്ടെ, ആദ്യം ആണിക്കല്ലിട്ട്, അല്ല മൂലക്കല്ലിട്ടവരൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? എല്ലാം എന്താ, ഒത്തിരി കടത്ത് ഞങ്ങളുണ്ട്. ആദ്യം ദൈവരാജ്യത്തിന്റെ പണിയുടെ കോർണർസ്റ്റോൺ വെച്ചപ്പോ എല്ലാരും പറഞ്ഞു, ബ്രദറെ കൃപയാ. മറ്റേത് ക്യാപ്സ്റ്റോണാ. ക്യാപ്സ്റ്റോൺ പറഞ്ഞ ഏറ്റവും മുകളിൽ ഒരു ഗോപുരം പോലെ സാധനം ഉണ്ട്, അതിന് മുകളിൽ വലിച്ചു കെട്ടി അത് ഫിക്സ് ചെയ്ത് പണി തീരുക. പക്ഷെ അന്നേരം എന്ത് കേൾക്കുന്നില്ല, ഇല്ല ശിവിച്ച കൃപ കേൾക്കുന്നില്ല. അന്നേരം വേറെ ചില കാര്യങ്ങളാ, കാരണം നമ്മളും കൂടെ കൂടിയല്ലേ ഇത്രയും ചെയ്തത്, അല്ലേ? നമ്മളെല്ലാവരോടും വിചാരിച്ചില്ലായിരുന്ന കാര്യങ്ങൾ നടക്കുമായിരുന്നു. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട്. സെരുബാബേലിനോട് പറഞ്ഞു, സെരുബാബേലെ, നിങ്ങൾ ആലയം പണി തുടങ്ങിയപ്പോ കൃപ എന്ന് പറഞ്ഞെങ്കിലും ആലയം തീരുമ്പോഴും നീ പറയേണ്ട വാക്കിതാണ് കൃപ എന്നായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവരിച്ച് രാജ്യത്തിനുവേണ്ടി നിൽക്കുന്ന ഒരു ദൈവം ഇതൽ, കൃപയാൽ അവൻ രക്ഷിക്കപ്പെട്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും അവന്റെ വേല തേക്കുമ്പോഴും അവൻ എപ്പോഴും ഒരു ദൈവം ഇതിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഗ്രേസ്, ഗ്രേസ്, ദൈവത്തിന്റെ കൃപ. പ്രിയമുള്ളവരെ, എത്ര പേർ പറയും ഞാൻ ഇന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ കൃപയാ, ഞാൻ ഈ വാക്യങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ കൃപയാ, 20 വർഷമായി കാണും 15 വർഷമായി കാണും, ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ജോൺ മക്കാർതർ എന്ന് പറയുന്ന ഒരു ദിവസം അതേക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കൃപ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ആരംഭിച്ചതല്ല, ബാംഗ്ലൂർ സിറ്റി ജോലിക്ക് വന്നതിന് ശേഷം ആരംഭിച്ചതല്ല. ഇറ്റ് ഈസ് ഗ്രേസ് ദറ്റ് സ്റ്റാർട്ടഡ് ഇൻ എറ്റേണിറ്റി പാസ്റ്റ്. ഇത് കഴിഞ്ഞ കാല നിത്യതയിൽ എവിടെയാ? ഇൻ ദ സോവറിൻ കൗൺസിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സോവറിൻ കൗൺസിലിൽ ചർച്ചാ വിഷയമായിരുന്നു ഞാൻ എന്ന വ്യക്തി. അന്ന് ആരംഭിച്ച കൃപയാ. അതാണ് ചോദിക്കുന്നത്, എവിടെ അവസാനിക്കുന്നു? കോട്ടിയാണ്. ടു എറ്റേണിറ്റി ഫ്യൂച്ചർ ഇൻ ദ സോവറിൻ ആൻഡ് ദ ഗ്ലോറിയസ് പ്രസൻസ് ഓഫ് ലോർഡ്. അതായത് വരാനിരിക്കുന്ന നിത്യതയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലും ഈ വ്യക്തി ആരംഭം മുതൽ അവസാനം വരെയും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവത്തിന്റെ കൃപ. എന്റെ പണം കൊണ്ടോ, എന്റെ പിള്ളേർ പഠിച്ചത് കൊണ്ടോ, അവർ എഞ്ചിനീയർ ആയതുകൊണ്ടോ, അവർ ഡോക്ടർ ആയതുകൊണ്ടോ, അവർ 5 ശമ്പളം കൊണ്ടുവന്നോണ്ടോ അല്ല, ദൈവത്തിൽ എന്റെ നിന്റെ ഹൃദയത്തിൽ വർഷങ്ങൾ എത്ര കടന്നുപോയാലും ഒരു കാര്യം എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. ഹല്ലേലൂയ. ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. പിശാചിന്റെ ശൂലങ്ങൾ വരുമ്പോഴും ദൈവത്തിന് എന്നോട് പറയാനുള്ള മറ്റൊന്നുമല്ല, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ ബലപ്പെടുത്തി ദൈവോട് പറയുകയാണ്, സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് എന്ത് ചെയ്യ? സന്തോഷിക്കുക. സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ഞാൻ വിചാരിക്കുക, സന്തോഷിച്ച ഒരേ ഒരാളേ ഉള്ളൂ, ആരാന്നറിയോ? സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവരുള്ള ബന്ധത്തിൽ പറയാം, നിങ്ങളിപ്പോ ഒരു കോളേജിൽ പോവായിരിക്കാം, അടുത്തൊരു വീട്ടിൽ പോവായിരിക്കാം, ആർക്കും ഒരു സന്തോഷം തോന്നുന്നില്ലായിരിക്കോ? ഇതാണോ വലിയ വേല? സുവിശേഷം പറഞ്ഞോ, എന്നിട്ട് അവർ കേട്ടോ, രക്ഷിക്കപ്പെടോ, രക്ഷിക്കപ്പെട്ടോ, സ്ഥാനപ്പെടാന്ന് പറഞ്ഞോ, നമ്മൾ ചോദിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചെറിയ തൂക്കുകെട്ട് കണ്ട് സന്തോഷിക്കുന്ന ഒരുവനേ ഉള്ളൂ, നമ്മുടെ കർത്താവ് സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന സഹോദരങ്ങളെ, ഒറ്റ കാര്യമുള്ളൂ, ദൈവം നമ്മുടെ കയ്യിലിരിക്കുന്ന ആ തൂക്കുകെട്ട് കണ്ട് സന്തോഷിക്കുന്നവനായ ദൈവം അവനോട് പറയും, അവനെ പറഞ്ഞ് അഭിഷേകം കൊടുത്തവനെ ബലപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അവിടുത്തെ നാലാമത്തെ അധ്യായത്തിൽ സ്ട്രെങ്തനിങ് ബൈ ഗോഡ് സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാലുള്ള സ്ട്രെങ്തനിങ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ വീണ്ടും അതിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ അവരെ വീണ്ടും അവിടെ ആലയം പണിയുന്നതിനെ കുറിച്ച് പുരോഹിതന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 7 അധ്യായത്തിലേക്ക് വേഗത്തിൽ കടന്നു വരിക. അവിടെ ഒരു സംശയമുണ്ടായി, അവിടെ ഉണ്ടായ സംശയം, ജനത്തിന്റെ സംശയം ഇതാണ്. രണ്ടാം വാക്യം വേഗത്തിൽ വായിച്ചട്ടെ.
ബെഥേൽകാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സരസരിനെയും രേഖയും മെലേക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോലെ 5 മാസത്തിൽ കരഞ്ഞുകൊണ്ട് ഉപവസിക്കണമോ?
ഇതൊരു വലിയ ചോദ്യം ദൈവമക്കളുടെ. ഈ ചെല്ലി ചോദിക്കുകയും, ഇത് വേനലധിക്കാലം ഒക്കെ അല്ലേ, നിങ്ങളുടെ തിരച്ചിൽ 50 ദിവസം ഉപവാസം ഒന്നുമില്ലേ? 50 ദിവസം ഞങ്ങളിന്ന് 50 ദിവസം ഉപവാസം ഇല്ല, 40 ദിവസം അതുമില്ല. അപ്പൊ ആളുകളുടെ സംശയം എന്ന് പറഞ്ഞാല് ഞങ്ങൾ 5 മാസത്തിൽ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കണമോ? അവരുടെ സംശയം. പിന്നെ ദശാംശം കൊടുക്കണോ? കൊടുക്കുമ്പോ അത് എത്ര ഇതാണ്, മനസ്സിലായി ആ ചോദ്യത്തിന്റെ ഇത്? പിന്നെ നമ്മള് സുവിശേഷം പറയേണ്ടത് ഓഫ് ഉള്ളപ്പോ പറഞ്ഞാൽ മതിയോ, ലീവ് എടുത്തുകൊണ്ട് പറയണോ? ഇതുപോലത്തെ ഒരു ഇഷ്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ദൈവം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ അന്ന് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്കു വേണ്ടി ചെയ്തു? മനസ്സിലായോ? നമ്മൾ ചോദിക്കോ, വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച അതുകൊണ്ട് ഉപവസിക്കണമോ? ഞാൻ അതിന് ആരുടെ പേഴ്സണൽ ഇതിലേക്കൊന്നും ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറി വരുന്നില്ല. അപ്പൊ ജനത്തിന്റെ ഹിപ്പോക്രസി ഇവിടെ വെളിപ്പെടുക. കാരണം ആലയമണിയും വിളിക്കപ്പെട്ടവരെ ദൈവം എല്ലാം എക്സ്പോസ് ചെയ്യുക, എന്നിട്ട് അവരോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിലൊന്നും വലിയ, ഞാൻ പറഞ്ഞത് ഉപവസിക്കരുന്നോ പ്രാർത്ഥിക്കരുന്നോ അല്ല, അതായത് മഹാമഹങ്ങൾ. ഞങ്ങള് ഇത്ര സംവത്സരമായി കണ്ടോ, എല്ലാ വർഷം ചെയ്യുന്നതല്ലേ, എല്ലാ വർഷം ചെയ്യുന്നതല്ലേ, ഈ വർഷം മുടങ്ങി എന്തെങ്കിലും സംഭവിക്കുമോ? ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വരുന്നത് പോലെ 5 മാസത്തിൽ കണ്ടോ, ചോദ്യം കേട്ടോ, എങ്ങനെ ഉപവസിക്കണം? ഇപ്പൊ ഇവന്റെ കരച്ചിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ആണോ? ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഉപവസിക്കണമോ എന്ന്, ബാക്കി ക്ലിയറായിട്ട് വായിച്ചേ. ചോദിപ്പിച്ചു, ചോദിച്ചല്ല, എന്ത് ചെയ്ത, ചോദിപ്പിച്ചു. ഇനി ദൈവം തമ്പുരാൻ പറഞ്ഞൊരു വാക്യമുണ്ട്, കർത്താവ് പറഞ്ഞു, മക്കളെ ഇതിലൊന്നും അല്ല കാര്യം, എല്ലാ വർഷവും ചെയ്തുകൊണ്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഈ വർഷം ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തുമില്ല, ദൈവത്തിലുള്ള കൂട്ടായ്മ നടക്കുക. ഞാൻ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ ദൈവത്തിന് കൊടുക്കരുതെന്നോ അല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്തെങ്കിലും വലിയ മഹാവ്യാധി ദൈവം അയക്കുമോ? എക്സാമിന്റെ റിസൾട്ട് വരാൻ പോവാ, ഈ സമയങ്ങളിൽ ആരാധന മുടക്കി കഴിഞ്ഞാൽ അവൻ കണക്കിനെ കാണാൻ തോറ്റുപോകുമോ? ഇങ്ങനത്തെ ഭയങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരിക സൗരങ്ങളെ, കാരണം ദൈവം നമ്മുടെ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് നോട്ട് എ റിലിജിയൻ, ഇറ്റ്സ് എ റിലേഷൻ. ഞങ്ങൾ എല്ലായിടത്തും ആവർത്തിക്കുന്ന ഒരു കാര്യം ഇതാ, ഇറ്റ്സ് എ റിലേഷൻ, അതൊരു ബന്ധം അത്രേ. ഇനി കർത്താവ് വേഗത്തിൽ പറയുന്നൊരു മറുപടി ഉണ്ട്, എന്താണ്, എങ്ങനെയാണ്? എന്റെ 7:8 വായിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനോട് സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യണം. വിധവയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. അടുത്ത രാവിലെ കേട്ട വചന എന്താണ്? നിങ്ങളാരും കണ്ടോ, ബൈബിൾ കണ്ടില്ല, 7:9-10 നിങ്ങളാരും തന്റെ സഹോദരൻ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. ചോദിക്കാൻ വന്ന എന്താണെന്നറിയ, വേറെ ചോദ്യമാ, ഉത്തരം വേറെയാ. ഓക്കെ, അതായിട്ട് വെച്ചേട്ടെ. 11
എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സായിട്ടില്ല ആവശ്യം, അവർ ദുഷാഢ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു.
ഇവരെന്തിനാ വന്നേ? ഉപവാസത്തിന്റെ മാസം അറേഞ്ച് ചെയ്യാമെന്ന് വന്നവര് പറയുക, ദൈവം കാര്യങ്ങൾ പറഞ്ഞു ചെന്നപ്പോ അവർക്ക് പണ്ടത്തെ ആളുകൾക്ക് ചെവി പൊത്തി, ദുഷാഢ്യം കാണിച്ചത്. അടുത്തൊരു വാക്യം ഭയങ്കര ഇമ്പോർട്ടന്റ്, 12 അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ തന്റെ ഓരോ വേർഡ് സത്യം ഇംഗ്ലീഷ് കേട്ടോ, തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വേണം ഹൃദയങ്ങളെ എന്ത് ചെയ്തു, വജ്രത്തോട് ദൈവം ഊഹിച്ച്. കാരണം ദൈവം നോക്കിയപ്പോ ഇവന്റെ ഹൃദയത്തെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ലോകത്തില് പാറക്കല്ല് നോക്കി, പാറക്കല്ല് കൂടം വെച്ച് അടിച്ച പൊട്ടി, പല സാധനം നോക്കി, പിന്നെ എന്തേ ഉള്ളൂ, വജ്രം. ദൈവം പറയാ വജ്രം പോലെ ഹൃദയത്തെ കടവും, വജ്രം പോലെ. പ്രിയമുള്ളവരെ, ഞങ്ങള് ദൈവകൃപയാൽ സൗരങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കൃപയാൽ കഴിഞ്ഞ ആളുകളിൽ പോകുന്നുണ്ട്. ഏറ്റവും ഹൃദയകാഠിന്യം ഉള്ളവര് സംശയിക്കണ്ട, അതിവിടെ തന്നെ ഏറ്റവും ഹൃദയകാഠിന്യം ഉള്ളവര്, നോ ഡൗട്ട്. കാരണം നാളെ ഡി ഡി ചിങ്ങാൻ തുടങ്ങുക, ധൈര്യത്തോടെ നിങ്ങൾ പ്രസംഗിക്കുന്ന കാരണം അറിയോ, അവരെല്ലാം വരുമ്പോ ഒരു കാര്യം പറഞ്ഞോണ്ടാണ്, ഹൃദയകാഠിന്യം അവർക്ക് ഉണ്ടായിരുന്നു, അവർ അറിവില്ലായ്മയായിരുന്നു. അവരുടെ ഹൃദയം ദൈവത്തെങ്കിൽ ഉരുകുമ്പോൾ അവർ ദൈവത്തെ അറിയും. സൗരങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക, വാട്ട് ഇസ് ഹാപ്പനിങ്. കാരണം എന്നറിയോ, തീരുമാനം എടുത്തിരിക്കുക, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ യഹോവയുടെ വചനങ്ങളെ അനുസരിക്കാതെ വണ്ണം ഹൃദയം വജ്രം പോലെ കടുപ്പാക്കി വെച്ചിരിക്കുക. ദൈവം തമ്മരോട് നിലവിളിക്കണം, കർത്താവേ. സഭയ്ക്ക് നഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എ ബ്രോക്കൺ സ്പിരിറ്റ്, ഒരു നുറുങ്ങിയ ഹൃദയം അനേകർക്ക് നഷ്ടപ്പെട്ടു. രണ്ട്, ബ്യൂട്ടി ഓഫ് വർഷിപ്പ്, ആരാധനയുടെ സൗന്ദര്യം അനേകർക്ക് നഷ്ടപ്പെട്ടു. മൂന്ന്, പ്രിപ്പയർനെസ് ഫോർ ദ കമ്മിങ് ഓഫ് ഗോഡ്, കർത്താവിന്റെ വരവിന് വേണ്ടി അനേകർ പ്രിപ്പയർനെസ്. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. രണ്ട്, ദ പ്രിപ്പയർനെസ് ടു ഷെയർ ദ ഗോസ്പൽ, സുവിശേഷം പറയാനുള്ള ഒരുക്കം. മൂന്ന്, ദ പ്രിപ്പയർനെസ് ഓഫ് ഗുഡ് വർക്ക്സ്. ഒരു സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലം തോന്നുമെങ്കിലും ഞാൻ പറയാം, ആത്മാവിൽ ഞങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്, കുറെ പേർ ഒരു കല്യാണത്തിന് വേണ്ടി ഈ സഭയിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവർ ഞങ്ങളിപ്പോൾ കാണുന്നതിലും വളരെ ബ്യൂട്ടിഫുൾ. അവര് ഹൃദയവേദനയോടെ പറയാം, കുറച്ചു പേർ വളരെ അലസരായി ഹൃദയ സമയം കളയും. മടങ്ങി വരിക, കർത്താവിലേക്ക് മടങ്ങി വരിക. ഡു യു ഹാവ് എ ബ്രോക്കൺ സ്പിരിറ്റ്? എനിക്കൊരു ഒരു തകർന്ന ഹൃദയം ഉണ്ടോ? തകർന്ന ഹൃദയം, നിങ്ങൾക്ക് ഇനി എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഡു ഐ ഹാവ് എ ബ്യൂട്ടി ഇൻ വർഷിപ്പിംഗ് ദ ലോർഡ്? എനിക്കൊരു പ്രിപ്പയർനെസ് ഉണ്ടോ കർത്താവിന്റെ വരവിന് വേണ്ടി? ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കരുത്. കർത്താവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി. ഞങ്ങളുടെ ഹൃദയം കർത്താവ്, പ്ലീസ് പ്രാർത്ഥിക്കരുത്. ഞങ്ങളുടെ ഹൃദയം കഠിനമായി പോകാൻ നീ അനുവദിക്കല്ലേ കർത്താവ്. ഈ വചനങ്ങളെ കേട്ടും അനുസരിക്കാതെ കഠിനമായി പോകാൻ നീ അനുവദിക്കരുതേ. പ്രിയമുള്ളവരെ, നിത്യമായ ജീവനിലേക്ക് ഉയർന്ന ഒരു തലത്തിലേക്ക് ശ്രദ്ധിക്കണേ. അഞ്ചു മിനിറ്റോടെ വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ മണവാട്ടിയോട് ഞാൻ പറയുക, ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എ സിമ്പിൾ ലവ് ഫോർ ഗോഡ്. നമ്മൾ ആദ്യം കർത്താവിനെ കണ്ടപ്പോ ഒരു സിമ്പിൾ ലവ് ഉണ്ടായിരുന്നു. ഐ എം ടോൾഡ് നോട്ട് അബൌട്ട് ദ ഇമോഷണൽ എക്സ്പീരിയൻസസ്, ദ സിമ്പിൾ ലവ്. അടുത്തെന്താണെന്നറിയോ, ദ സിമ്പിൾ ഫെയ്ത്ത്, കർത്താവിലുള്ള സിമ്പിൾ ഫെയ്ത്ത്, ദ സിമ്പിൾ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. വേണ്ടി ഞാൻ എന്ത് ചെയ്യണം പെട്ടെന്ന് പറയാം. ഒന്ന്, നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവിന്റെ കർത്തൃത്വം കീഴേൽപ്പിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ചു കേൾക്കണമേ, പുറമെയുള്ള മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവിന്റെ സബ്ജക്ഷൻ, സമർപ്പണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. രണ്ടാമതായി, സീസ് ടു റഷ് ഓൺ ദ പ്ലഷേഴ്സ് ഓഫ് ദ ഇൻവേർഡ് ഹാർട്ട്. എന്ന് പറഞ്ഞാല് ഈ പ്രാർത്ഥനാ സമയത്തൊക്കെ ഉണ്ടാകുന്ന അനവധിയായ അനുഭവങ്ങളെ ആത്മാവിൽ വളർന്നവർ മുമ്പോട്ട് ആശ്രയിക്കാതിരിക്കുക. ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ദൈവം തരും. അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പയർ, അനുഭവങ്ങളിൽ ഒന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. മൂന്ന്, ദ ക്രൂസിഫിക്ഷൻ ഓഫ് സെൽഫ് ലൈഫ്, സ്വയജീവിതത്തിന്റെ എന്റെ ക്രൂശീകരണം. നാല്, റിസീവിങ് എവറിഥിങ് ഫ്രം ഗോഡ്, അത് നന്മ മാത്രം, ദൈവത്തിന് തിന്മയൊന്നും വരുന്നില്ല, ഒരുപക്ഷെ ശോധനകളായിരിക്കാം. കർത്താവേ, എന്നെ ഒരുപക്ഷെ ബാലശിക്ഷ നൽകുകയായിരിക്കാം. ആരോ പറഞ്ഞു, കിസിംഗ് ദ ഹാൻഡ് ദാറ്റ് സ്മൈറ്റ്സ് മീ, എന്നെ അടിക്കുന്ന കരങ്ങളെ ചുംബിക്കാനുള്ള കൃപ നീ എനിക്ക് തരണമേ. ലിവ് എ റിസറക്ഷൻ ലൈഫ്, പുനരുത്ഥാന ജീവിതത്തിൽ ജീവിക്കുക. എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം, ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കുക. എ ട്രാൻസ്ഫോംഡ് ലൈഫ്, ഒരു പുതിയ ജീവിതം, ഹാർമണി ബിറ്റ്വീൻ
മൈ വിൽ ആൻഡ് ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ ഹിതവും എന്റെ ഹിതവും തമ്മിൽ ഒരു ഹാർമണിയിൽ മുമ്പോട്ട് പോവുക. അങ്ങനെ നമ്മൾ സിമ്പിൾ മനുഷ്യരായി തീരുമ്പോൾ ഉറപ്പു പറയാം, ദൈവത്തിന്റെ ജീവജലത്തിന്റെ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. ദൈവത്തിന്റെ ജീവജലത്തിന്റെ നദികൾ സിമ്പിൾ മനുഷ്യരിലൂടെ ഒഴുകാൻ തുടങ്ങും. ഫെനൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. അദ്ദേഹം ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാളായിരുന്നു. ആന്തരിക ജീവിതത്തെ കുറിച്ചുള്ള വെളിപ്പാടിൽ മാഡം കേണെന്ന് പറയുന്ന സഹോദരി തന്നെ ആത്മാവിലുള്ള ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ആനന്ദം കൊണ്ടും സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ കൂട്ടായ്മയിൽ ഒരിക്കലൊരു മനുഷ്യൻ, അതൊരു ഇദ്ദേഹം വലിയ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ലോകപരമായി, അദ്ദേഹത്തിന്റെ ഒരു പശുവിനെ കാണാതെ പോയി. അവിടുത്തെ ഒരു ഒരു വില്ലേജർ, ഒരു ഒരു ഗ്രാമീണന്റെ ഫെല്ലം കടന്നു നിന്നപ്പം പറഞ്ഞു, എന്റെ പശുവിനെ കാണാതെ പോയി. ഇതൊക്കെ ഭയങ്കര വിഷമമായി പോയി. അപ്പൊ പുള്ളി പോക്കറ്റിൽ പുള്ളിയുടെ കുറെ പൈസ ഉണ്ടായിരുന്നു. പുള്ളി ഈ പശുവിന് തുല്യമായ പൈസ എടുത്ത് പുള്ളിയുടെ കൊടുത്തു. പക്ഷെ എന്നിട്ടും ദുഃഖം മാറിയില്ല. ഫെനൽ എന്ത് ചെയ്യുന്നറിയോ, ആന്തരിക ജീവിതത്തിന്റെ സമൃദ്ധി എന്താണെന്ന് പറയാം, ഫെനൽ അവിടെ ഇറങ്ങി നടന്നു. ഉന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാളാണ്. നടന്നു 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 രാത്രി രാത്രിയുടെ യാമങ്ങളിൽ അവിടുത്തെ വനങ്ങളിലെല്ലാം അന്വേഷിച്ച് ഏതോ ഒരു സമയത്ത് പശുവിനെ കണ്ടെത്തി തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. പ്രിയമുള്ളവരെ, ദിസ് ഈസ് ദ റിസറക്ഷൻ ലൈഫ്. ദിസ് ഈസ് ദ റിസറക്ഷൻ ലൈഫ്. ഇതോടെ പ്രാർത്ഥിക്കും കർത്താവേ, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ദ സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ ടു ക്രൈസ്റ്റ് സെൽഫ് ലൈഫിന്റെ ക്രൂശീകരണം അവിടെ നടക്കും. പുനരുത്ഥാന ജീവന്റെ സമൃദ്ധി അവിടെ ഉണ്ടാകും. ഞാൻ എന്നുള്ള ഭാവം മാറി, ഞാൻ എനിക്ക് എന്റേത് എന്റേത് എന്റേത്. ദൈവത്തോട് സംസാരിക്കുന്നതെല്ലാം ക്രൂസിഫൈ യുവർ സെൽഫ്. നിന്റെ സെൽഫിനെ നീ ക്രൂശിക്കുക അത്ര എളുപ്പമല്ല. ദൈവം നമുക്ക് കൃപ തരും. പക്ഷെ നാം നമ്മുടെ സെൽഫിനെ ക്രൂശിച്ചാൽ ഉറപ്പു പറയാം, ജീവജലത്തിന്റെ നദികൾ നമ്മിൽ നിന്നൊഴുകും. എന്തിനു താമസം പറയുമുള്ളവരെ, അത് നമ്മുടെ കൈ നമ്മുടെ ഭാഗമാണ്, ദൈവത്തിന്റെ ഭാഗമല്ല. ഞാൻ വേഗത്തിൽ കടന്നു പോകുകയാണ്. എട്ടാം അധ്യായത്തിൽ ദൈവത്തോട് പറയുകയാണ്, അതെ അതൊരു ഉല്ലാസമാണ്. നിങ്ങൾ പിന്നീട് വായിക്കുക. അതിന്റെ 20 വാക്യം പറയുന്നു, 8:20, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയായിത്തീരും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയെ അന്വേഷിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും പോകാമെന്ന് പറയും. അങ്ങനെ അനേകർ വന്ന് ഇവരെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാഴ്ച അവിടെ കാണുകയാണ്. 9:9 മശിഹ വരുന്നത്. പ്രിയമുള്ളവരെ, ഏത് പുസ്തകത്തിന്റെ സക്കരിയാവിന്റെ പ്രത്യേകത പറയാം. കർത്താവിന്റെ ഒന്നാം വരവിനെ കുറിച്ചും രണ്ടാം വരവിനെ കുറിച്ചും ഒരുപോലെ പറഞ്ഞൊരാള് സക്കരിയാവാണ്. അതെ, യേശു കഴുതപ്പുറത്ത് വരുന്നതിനെ കുറിച്ച് പ്രവചിച്ചു 9:9, ഇത് അന്നിന്റെ രാജാവ് നീതിമാനും ജയശാലിയുമായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന പ്രവചിച്ചു. 14 അവൻ ഒലിവുമലയിൽ വരുന്ന പ്രവചിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏക പ്രത്യാശ ആലയം പണി മാത്രമല്ല, ഹോപ്പ്, നമ്മുടെ ബ്ലസ്ഡ് ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. 10:1 12:10 ദൈവ സഭയോട് പറയുന്നു, പ്രേ, പ്രാർത്ഥിക്കുക. പിന്നീട് കാലത്ത് യഹോവയോട് പിന്നീട് കാലത്ത് വേറെ കാര്യം പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. പിന്നീട് കാലത്ത് യഹോവയോട് എന്ത് പ്രാർത്ഥിക്കണം? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 12:10, അന്നാളിൽ ഞാൻ ദാവീദ് ഗൃഹത്തിന് മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും. എന്നിട്ട് പറഞ്ഞ, അവർ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും, അവർ തങ്ങളുടെ പാവങ്ങളെ ഓർത്ത് നിലവിളിക്കും. മനോഹരമായൊരു കാഴ്ച. 14 പ്രിയമുള്ളവരെ, ദൈവം അവരെ റെസ്റ്റോർ ചെയ്തിന്റെ 20 എന്റെ പൂർത്തി വരികയാണ്. അന്നാളിൽ 14:20, അന്നാളിൽ കുതിരകളുടെ മണിമേൽ, അല്ലെ ബെൽസ്, കുതിരകളുടെ കഴുത്തി കിടക്കുന്ന ബെൽസിന്മേൽ എന്തെഴുതിയിരിക്കും? യഹോവയ്ക്ക് ഹോളി അണ്ട് ദ ലോർഡ്. യഹോവയ്ക്ക് വിശുദ്ധ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു മുദ്ര ഉണ്ടായിരിക്കും, ഹോളി അണ്ട് ദ ലോർഡ്. അവന്റെ മൊബൈലിൽ ഒരു മുദ്ര ഉണ്ടായിരിക്കും, ഹോളി അണ്ട് ദ ലോർഡ്. അവന്റെ വണ്ടിയിൽ ഒരു മുദ്ര ഉണ്ടായിരിക്കും, ഹോളി അണ്ട് ദ ലോർഡ്. അവന്റെ വീട്ടിലൊരു മുദ്ര ഉണ്ടായിരിക്കും, അവന്റെ കുഞ്ഞുങ്ങളുടെ മേലെ മുദ്ര ഉണ്ടായിരിക്കും, ഹോളി അണ്ട് ദ ലോർഡ്. അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അന്ന് ആലയത്തിലെ പാത്രങ്ങൾ എല്ലാ ആലയത്തിലുള്ള പാത്രങ്ങൾ പോലെ ദേശത്തെ എല്ലാ പാത്രങ്ങളും വിശുദ്ധ പാത്രങ്ങളായിരിക്കും എന്ന് പറഞ്ഞാണ് സക്കരിയാവ് അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ യഥാർത്ഥ ഒരു നുറുക്കത്തിലേക്കാണ് വരിക. സെക്കൻഡ് തിങ്, ബി പ്രിപ്പയർഡ്. എല്ലാവരോടും ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പറയുന്നു, കുറച്ചുപേർക്കുള്ള ഒരു കാര്യമല്ല, എല്ലാവരും ഒരുപോലെ പ്രിപ്പയർ ഫോർ ദ കമ്മിങ് ഓഫ് ജീസസ്. യേശുവിനെ എതിരേൽപ്പാൻ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്രിപ്പയർ ഫോർ എവരി ഗുഡ് വർക്ക്, സൽപ്രവർത്തികൾ ഒരുങ്ങിയിരിക്കുക. പ്രിപ്പയർ ടു ഷെയർ ദ ഗോസ്പൽ. അങ്ങനെ ആ സമൃദ്ധമായ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകും. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നുള്ള ഞാൻ ഒരു ഒരു മിനിറ്റുള്ള എടുത്ത് പറയാം. 1, റിപ്പന്റ്, മാനസാന്തരപ്പെടുക. രണ്ട്, ഇഫ് യു റിപ്പൻറ്റ് യു വിൽ ബി കംഫർട്ടഡ് ബൈ ഗോഡ്, ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. ആശ്വാസത്തിന്റെ കൂടെ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലോർഡ് വിൽ ബി ദെയർ, ആ കർത്താവിന്റെ സംരക്ഷണം ഉണ്ടാവും. പിന്നെ നാം ഭാരപ്പെടേണ്ടത് ദ ക്ലിൻസിംഗ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടായില്ല, ദ സ്ട്രെങ്തനിങ് ബൈ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനുള്ള ബലപ്പെടുത്തൽ ഉണ്ടാകും. പിന്നെ വാക്ക് വിത്ത് ദ ലോർഡ്, അത് ഹിപ്പോക്രസി ഇല്ലാത്തതായിരിക്കണം. അത് ചെയ്യണോ ഇത് ചെയ്യണം എന്നുള്ളതല്ല, ദൈവത്തോടുള്ള അക്കൂട്ടായ്മയിൽ ഹൃദയത്തെ വജ്രം പോലെ കടുപ്പമാക്കാതെ ഒരു 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 മാംസളമായ ഹൃദയത്തോടു കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. റെസ്റ്റോറേഷൻ ഒരിടത്ത് സംഭവിക്കുമ്പോൾ, ശ്രദ്ധിക്കുക, ഒരു സഭയിൽ റെസ്റ്റോറേഷൻ സംഭവിക്കുമ്പോൾ അനേക പട്ടണങ്ങളിലെ നിവാസികൾ അവിടേക്ക് വരും. അവർ വരുന്ന എന്തിനാണെന്നറിയാമോ? ഭൗതിക അനുഗ്രഹത്തിനല്ല, യഹോവയെ പ്രസാദിപ്പിക്കാൻ, അവനെ അന്വേഷിക്കാൻ. മശിയെ കുറിച്ച് പറയുമ്പോൾ അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമാണ്, തീരുന്നില്ല. സഭയതയെ ഉത്ബോധിപ്പിക്കണം, പ്രേ തിന്മയുടെ കാലമാണ്, പ്രാർത്ഥിക്കുക. ഹൃദയപൂർവ്വം താൻ തന്റെ പാപങ്ങളെ ഓർത്ത് നിലവിളിക്കുക, മടങ്ങി വരിക. ദൈവം അവസാനമായിട്ട് കർത്താവിന് മടങ്ങിയവരോട് ചേർന്ന് പറയുകയാണ്, ഹോളി അണ്ടർ ദ ലോർഡ്, ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ. ഈ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന് ആദ്യത്തെ കാര്യം പറയാം, ലോർഡ് മേക്ക് മീ എ സിമ്പിൾ ബിലിയർ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കി കർത്താവെ എന്നെ മാറ്റണമേ. ഒരു കോംപ്ലക്സിറ്റി ഇല്ലാത്ത ഒരു സാധാരണക്കാരനായി എന്നെ മാറ്റണമേ കർത്താവെ. അപ്പോസ്തലന്മാരെ, ആ മഗ്ദലക്കാരത്തി മറിയ, ആ സഹോദരങ്ങളൊക്കെ കർത്താവെ, അപ്പോസ്തലനെ യോഹന്നാൻ, സിംപ്ലി ദ ലവ് ദ ലോർഡ്, അതുപോലെ കർത്താവെ നീ എന്നെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ പറയും, കർത്താവെ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന വചനങ്ങൾ നിന്റെ മക്കളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org